الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ അലി ഇമ്രാനിലെ 133 ആയത്തുകളാണ് നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയത്. 133-ാമത്തെ ആയത്തില് ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ സത്യവിശ്വാസികളോട് പറയുന്ന ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് പറഞ്ഞു വന്നിരുന്നത്. ഇതിൽ അവസാനം വസാരിയോ എല്ലാ മഹഫ്രത്തും ഉറപ്പിക്കും, വജന്നത്തിൻ അർലുഹ സമാവാത്ത് വല്ലർലു ഒഴിത്തത്തിലിൽ മുത്തഖീൻ, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ മുന്നേറുവീൻ, ദ്രുതഗമനം ചെയ്യുവീൻ. ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്നാണ് വിശദീകരിച്ചത്. ആ മുത്തഖീങ്ങളെ ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ആ സ്വർഗത്തിന് അർഹരാകുന്ന ആളുകളെ ഈ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട്, ഈ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു തആല അടുത്ത ആയത്തിൽ ഒന്നും വിശദീകരിക്കുകയാണ്. അതാണ് 134-ാമത്തെ ആയത്തിൽ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. الذين ينفقون ആ മുത്തഖീങ്ങൾ, സ്വർഗത്തിലേക്ക് എത്തുന്ന ആ മുത്തഖീങ്ങൾ, അവരുടെ ഒരു സവിശേഷത, الذين ينفقون അവർ ചെലവഴിക്കുന്നവരാണ്, في السراء ധന്യതയിൽ ഐശ്വര്യത്തിൽ, വല്ലറായി ക്ഷാമത്തിൽ ദാരിദ്ര്യത്തിൽ, വൽ കാളിമീന അവർ കടിച്ചിറക്കുന്നവരുമാണ്, അൽ വൈല കോപം, വൽ ആഫീന വിട്ടുവീഴ്ച കാണിക്കുന്നവരുമാണ് അനിന്നാസ് ജനങ്ങളോട്. വല്ലാഹു അല്ലാഹു യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു അൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരെ. വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാഹ്, അവർ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ധന്യതയിലും ദാരിദ്ര്യത്തിലും ചെലവഴിക്കുന്നവരാണ്. വൽ ഖാളിമീന അൽഗൈർ, കോപം കടിച്ചിറക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള നന്മ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. മക്കളൊക്കെ പരിചയം ഒന്നും കൂടി ഞാൻ പറയാം. അല്ലദീന യുൻഫിഖൂന, ചെലവഴിക്കുന്നവരാണ് അവര്, ഫിസ്സറായി ഐശ്വര്യത്തിൽ ധന്യതയിൽ, വല്ലറായി ദാരിദ്ര്യത്തിൽ ക്ഷാമത്തിൽ, വൽ ഖാളിമീന അൽ ഗൈള, കോപം കടിച്ചിറക്കുന്നവരാണ്. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ്. വല്ലാഹു, അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടു. മുത്തഖികളുടെ വർണ്ണന ഒരുപാട് ഖുർആനിലുണ്ട്. പക്ഷേ ഇവിടെ വളരെ പ്രസക്തമായ ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി അല്ലാഹു തആല സ്വർഗം ആർക്കു വേണ്ടിയാണ് ഒരുക്കപ്പെട്ടത്, ആ മുത്തഖികളുടെ ചില സവിശേഷതകൾ വിശദീകരിക്കുക. ഒന്നാമത് പറഞ്ഞത്, മിക്കവാറും മുത്തഖികളൊക്കെ വർണ്ണിക്കുന്നിടത്ത് ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം ചെലവഴിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, സറായിലും ലറായിലും, ധന്യതയിലും ദാരിദ്ര്യത്തിലും ചെലവഴിക്കുന്നവരാണ്. ശാരീരികമായ സാമ്പത്തികമായ ഐശ്വര്യമുള്ളപ്പോഴും അതേപോലെ തന്നെ പ്രയാസം അനുഭവിക്കുമ്പോഴും ഒക്കെ ചെലവഴിക്കുന്നവരാണ്. നമ്മൾ ചിലപ്പോൾ ഈ ഭക്തന്മാർ എന്ന് പറയുമ്പോൾ നമ്മളൊരു മനസ്സിൽ ആത്മീയമായ ഒരു കാര്യം മാത്രമാണ് കടന്നു വരാം. അതുമാത്രമല്ല, പകരം ഭക്തന്മാരായ ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ കാര്യമായി പറയുന്ന ഒരു കാര്യം. തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദൂന റബ്ബഹും ഖൗഫൻ വതമാൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അങ്ങനെ ആ ഭക്തന്മാരെ സൂറത്ത് സജ്ജതയിൽ വർണ്ണിച്ചു. അവര് അവരുടെ ഇരുപാർശ്വങ്ങളും അവരുടെ കിടപ്പറകളിൽ നിന്നിങ്ങനെ ഉയർന്നു വരും, പ്രതീക്ഷയാലും ഭയത്താലും ഒക്കെ. അല്ലാഹുവിൽ ഭയഭക്തിയുള്ളതിൽ അവർ രാത്രികളിൽ എഴുന്നേൽക്കും നമസ്കരിക്കാൻ വേണ്ടി. പക്ഷെ അത് പറഞ്ഞ അതേ ആയത്തിന്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരും കൂടിയാണ് അവര് എന്ന് പറഞ്ഞു. അപ്പൊ തഖ്വയും മുത്തഖിയുടെ സ്വഭാവമൊക്കെ രൂപപ്പെടുന്നിടത്ത് കേവലം ആത്മീയമായ ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമല്ല, പകരം അള്ളാഹുവിന്റെ മാർഗത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശരീരവും സമ്പത്തും ചെലവഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന എന്നതും കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്ന്. സമ്പത്ത് ചെലവഴിക്കുമ്പോഴാണ് അള്ളാഹുവുമായി, കാരണം നമുക്ക് സമ്പത്തിനോട് വളരെ സ്നേഹമുണ്ടായിരിക്കെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത് ഇവര് ചെലവഴിക്കുന്നവരാണ്, ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ചെലവഴിക്കുന്നവരാണ്. ചിലപ്പോ നമുക്ക് ഉള്ള ആള് കൊടുക്കുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ്, അയാളെ കയ്യിൽ ഒരുപാടുണ്ട് കൊടുക്കും. പക്ഷെ കുറവും വിഷമതകളും അനുഭവിക്കുമ്പോഴും കൂടി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെതായ അളവിൽ കൊടുക്കാൻ കഴിയും. സൂറത്തു തലാഖിൽ അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം പറയുന്നു, ലിയുൻഫിഖു സാത്തിൻ മിൻ സാത്തിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് അവിടെ ക്ഷേമമുള്ളവൻ തന്റെ ക്ഷേമത്തിനനുസരിച്ച് ചെലവുകയാണ്. നല്ല ഐശ്വര്യമുള്ള ആൾ അയാൾ ഐശ്വര്യത്തിനനുസരിച്ച് ചെലവഴിക്കണം. വമം കുതിറാലേഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്. ഇനി ധനശേഷി കുറഞ്ഞവൻ അള്ളാഹു തനക്ക് നൽകിയിട്ടുള്ളത് എന്തോ അതിൽ നിന്ന് ചെലവഴിക്കട്ടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ. അള്ളാഹു ഒരു മനുഷ്യനോടും അയാൾക്ക് നൽകിയിട്ടുള്ളതിലുപരി അള്ളാഹു നിർബന്ധിക്കുന്നില്ല. സയജാലുല്ലാഹു ബാദ ഉസ്രി യുസ്രാ. ഞെരുക്കത്തിന് പിമ്പേ അള്ളാഹു അയാൾക്ക് സമൃദ്ധി നൽകിയേക്കാം. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്, നല്ല ഐശ്വര്യമുള്ള ആളോ അതിനനുസരിച്ച് കൊടുക്കണം, ഐശ്വര്യം കുറഞ്ഞ ആളോ അതിനനുസരിച്ചും കൊടുക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഈ കൊടുക്കുക എന്നുള്ളത് ഏതോ നാലഞ്ച് മുതലാളിമാരിൽ പരിമിതപ്പെട്ടു പോകാറുണ്ട്. അതേസമയം ഉള്ളത് തനി കുറേശ്ശെ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. നമ്മളെ പ്രയാസത്തിന്റെ ഇടയിലും കൊടുക്കാൻ പഠിക്കണം. അങ്ങനെ കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. അതിന്റെ തോത് നോക്കിയിട്ടല്ലേ ആ കൊടുക്കുന്നതിന്റെ ഒരു മനസ്സോ അതിന്റെ ശതമാനവും നോക്കിയിട്ടാണ് അള്ളാഹ് പരിഗണിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവര് എല്ലാ ഇനിയിപ്പോ അത് ഉഹ്ദ് യുദ്ധം കഴിഞ്ഞു, ഒരുപാട് പ്രയാസമുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിലും ഇതിൽ സമൂഹത്തിന്റെ മാർഗത്തിലും ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ചെലവഴിക്കുന്നവരാണ് അല്ലദീന യുഫിഖൂന ഫിസ്സറാഇ വല്ലറാ. അവര് ക്ഷേമത്തിലും ക്ഷാമത്തിലും ചെലവഴിക്കുന്നവരാണ്. ഇത് തുടർന്ന് കൂടാൻ പറഞ്ഞത് വൽ ഖാളിമീന അൽ ഗൈള്, കാളിമീനൽ വൈവ്, അവര് കോപത്തെ കടിച്ചിറക്കുന്നവരാണ്. കള്ളമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു പാത്രം അതിൽ വെള്ളം നിറച്ചിട്ട് അതിന്റെ തോലുകൊണ്ട് മൂടുന്നതിനാണ്, വെള്ളം പുറത്തു പോവാത്ത വിധം അതിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തുന്നതിനാണ്. ഇവർക്ക് കോപം വരാം. കോപം എന്ന് പറഞ്ഞാല് ദേഷ്യം ഒരു പക്ഷെ ഗൗരവം വരിക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ്. ഒന്നിനും പറ്റാത്തൊരു ഒരു എന്ത് പ്രതികരണം ഇല്ലാത്ത ഒരു ഉശിരും ഇല്ലാത്ത ആളല്ല സത്യവിശ്വാസം. ഒരു സത്യവിശ്വാസി ഗൗരവപ്പെടുന്ന അടുത്ത് ഗൗരവപ്പെടണം. അത് നമ്മൾ ചിലപ്പോ വിചാരിക്കില്ല, ഹദീസിലുണ്ടല്ലോ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഔസിനി എന്നെ ഉപദേശിക്കണം എന്ന് പറയും. അപ്പൊ റസൂൽ പറയുന്നത് ലാത്താവുക, നീ ദേഷ്യം പിടിക്കരുത്. വീണ്ടും അയാൾ പറഞ്ഞപ്പോഴും ലാത്താവുക, വീണ്ടും അയാൾ ഔസിനി എന്ന് പറയുമ്പോഴും ലാത്താവുക. അങ്ങനെ റസൂൽ അയാളെ, കാരണം എനിക്ക് തോന്നുന്ന നമുക്കത് മനസ്സിലാകാൻ, ആ ചോദിച്ച ആളുടെ പ്രത്യേകത പരിഗണിച്ചിട്ടാണ് നബി ആ ഉപദേശം കൊടുത്തത്. പിന്നെ പിന്നെ അയാൾ ചോദിക്കുമ്പോൾ അവർക്ക് ഗൗരവം വരികയാണ്. ദേഷ്യം ചിലപ്പോ അമർഷമൊക്കെ ഒരാൾക്ക് വരണം ചിലപ്പോഴൊക്കെ. ഏതൊരു വിഷയത്തോടെ ഒരു നിസ്സംഗഭാവം അല്ല വരേണ്ടത്. ഗൗരവപ്പെടേണ്ടടുത്ത് ഗൗരവം വരണം, ഗൗരവപ്പെടില്ലെങ്കിൽ അമർഷം വെച്ചു പുലർത്തേണ്ടടുത്ത് അമർഷം വെച്ചു. പക്ഷെ അതിനെ ഒതുക്കി നിർത്താനും കടിച്ചിറക്കാനും ഒരു സത്യവിശ്വാസിക്ക് കഴിയണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെ കടിച്ചിറക്കാൻ കഴിയണം. ഒരു നിർഗുണനെ പോലെ ആകാനും പാടില്ല. അയാൾ ഒരു വീര്യം ഒരു ഒരു ഗുണമില്ലാത്ത ഒരുത്തനെ പോലെ ആയിത്തീരാൻ പാടില്ല. അസമയം ആ തന്റെ ഗൗരവം, തന്റെ ദേഷ്യം, അമർഷം അതിനെ കടിച്ചിറക്കാൻ, പിടിച്ചു നിർത്താൻ കഴിയണം. ഇവിടെ എന്താ ഈ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്കിടയിൽ കുറെ പ്രശ്നങ്ങൾ സ്വാഭാവികമായി രൂപപ്പെട്ടു. നിങ്ങൾ വന്നോണ്ടല്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, നിങ്ങളോട് അവിടെ നിർത്തിയതല്ലേ, ഇവിടെ നിർത്തിയതല്ലേ, ഇങ്ങനെ കുറെ ചർച്ചകൾ അവരുടെ ഇടയിൽ സ്വാഭാവികമായി ഉണ്ടാവും. ചില ആളുകൾക്ക് കടുത്ത അമർഷം പരസ്പരമുണ്ട്, ശത്രുക്കളോട് അവരോട് കഠിനമായ അമർഷവും ദേഷ്യമൊക്കെ ഉണ്ട്. ഈ ദേഷ്യങ്ങളൊക്കെ ഒന്ന് കടിച്ചമർത്താൻ കഴിയുന്ന ആളുകളായിരിക്കണം ഒരു സത്യവിശ്വാസി എന്നാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ ഹദീസിൽ പഠിപ്പിക്കുന്നത്, നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൈസ ശരീദു ബിസ്സുറാ ഇന്നമശ്ശരീദു അല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ അളം. ഒരു മല്ലൻ ശക്തൻ എന്ന് പറഞ്ഞാൽ ആളുകളെ മല്ലിടുന്നതിലും ആളുകളെ ശാരീരികമായി മല്ലിടുന്നതിലെല്ലാം ഒരാൾ ശക്തനായിത്തീരുന്നു. പകരം ഒരാൾ ശക്തനാണ് എന്ന് പറഞ്ഞാൽ തന്റെ കോപത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരാള്. അല്ലേ, ഒരാൾക്ക് മല്ലത്രം കാണിക്കാൻ ഏതാൾക്കും പറ്റും, പക്ഷെ തന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വന്ന കോപത്തെ അള്ളാഹുവിന്റെ പേരിൽ കടിച്ചിറക്കാൻ കഴിയുക, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. മൻ കലമ ഖൈലൻ, ആരെങ്കിലും ഒരു കോപത്തെ കടിച്ചിറക്കിയാൽ വഹുവ യഖ്ദിറു അലാ ഇഫാദിഹി മിൽഅഹുല്ലാഹു അംനൻ വ ഈമാന, അതിനെ പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കെ തന്നെ ആ കോപത്തെ കടിച്ചിറക്കിയാൽ അള്ളാഹു അയാൾക്ക് വിശ്വാസതയും ഈമാനും ഒക്കെ, അയാൾക്ക് അള്ളാ നിർഭയത്വവും ഈമാനും അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ നിറക്കും എന്നാണ്. അപ്പൊ അതിന്റെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് വിശദീകരിക്കുന്നത്. അപ്പൊ നമുക്ക് കോപം വന്നാലും സലാസമതില് ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ വീണ്ടും കോപത്തിലേക്ക് പോകരുത്. ഒന്നുകിൽ എഴുന്നേൽക്കുക, ഒതുവെടുക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ കോപത്തെ കടിച്ചിറക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതാണ് ഇവിടെ സൂചിപ്പിച്ചത്. വൽഖാലിമീനൽ വൈൽ വൽആഫീനാനിന്നാസ്, തുടർന്ന് പറഞ്ഞു ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുക. ജനങ്ങൾ ഒരുപാട് തെറ്റും അക്രമമൊക്കെ ചെയ്യും, നമ്മൾ ഒരുപാട് അക്രമം തെറ്റും ചെയ്തിട്ട് അത് വിട്ടുവീഴ്ച ചെയ്തിട്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ നല്ല വളരെ മഹനീയമായ ഒരു സ്വഭാവമാണ്. ഇവിടെ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ എല്ലാം സീരിയസ് ആയി എടുക്കാതെ തന്നെ ചിലത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സലാസുൻ ഉഖ്സിമു അലൈഹിന്ന, മൂന്ന് കാര്യം ഞങ്ങളുടെ പേരിൽ സത്യം ചെയ്തു പറയുന്നു. മാനക സമാലും മിൻ സദഖ, സദഖ കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോകില്ല. വമാ സാദല്ലാഹു അബദം ബി അഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരാളുടെ ഐശ്വര്യം പ്രതാപം വർദ്ധിക്കാതിരിക്കില്ല, അത് വർദ്ധിക്കുന്നേയുള്ളൂ. മൻ തവാള, ആരെങ്കിലും ലില്ലാഹി അള്ളാഹുവിന് വിനയം കാണിച്ചാൽ അള്ളാഹു അയാളെ ഉയർത്തും. ഒരാൾ വിനയാഞ്ഞതിനായാൽ അള്ളാഹു അയാളെ ഉയർത്തിലേക്ക്, വിട്ടുവീഴ്ച ചെയ്താൽ അയാളുടെ ഇസ്സത്ത് അള്ളാഹു വർദ്ധിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുക, ഇതൊക്കെ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ സമൂഹത്തെ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആ പഠനത്തിന് പ്രസക്തി വളരെ ശക്തമാകുന്നത്. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഇത്തരം നന്മ ചെയ്യുന്ന ആളുകളെ വല്ലാതെ ഇഷ്ടം. ഇവരൊക്കെ ചെയ്യുന്നത് തന്റെ കോപത്തെ പിടിച്ചു നിർത്തുന്നതും ആളുകൾ ചെയ്ത അബദ്ധത്തിന്റെ തെറ്റിന്റെ പേരിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതും ആളുകളോട് അതേപോലെ തന്നെ വിട്ട് ആളുകളോട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പെരുമാറുന്നതും തന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ഈ നന്മകളൊക്കെ അള്ളാഹുവിന്റെ പേരിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ആ മുഹ്സിനീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു എന്നതാണ്. ഒരു സംഭവം ഉദ്ധരിക്കാറ്, എന്താ അലി ഹസനുബിന് അലി റളിയല്ലാഹു, അലി റളിയല്ലാഹുവിന്റെ പുത്രൻ ഹസനാണ്, അതല്ല ഹസൻ റളിയല്ലാഹുവിന്റെ പുത്രൻ അലിയാണെന്ന് അഭിപ്രായം പറഞ്ഞു. എന്തായാലും ശരിയാക്കി, ശരിയാ കണ്ടത് അലി റളിയല്ലാഹുവിന്റെ പുത്രൻ ഹസൻ. രണ്ടും പാപ്പ വലിപ്പയുടെ പേര് തന്നെ പേരക്കുട്ടി കൃഷ്ണൻ സൈനുലാബിദ്ദീൻ ആണ്, പിന്നീട് ഹസൻ റളിയല്ലാഹുവിന്റെ പുത്രൻ. എന്തായാലും ഇതിൽ രണ്ടാം ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും ഹസൻ റളിയല്ലാഹുവിനോട് അദ്ദേഹത്തിന്റെ ഒരു വൃത്യൻ, അല്ലെ വൃത്യാണ്, രണ്ടാണ് ആണാണ് പെണ്ണാണ് ഒക്കെ അഭിപ്രായങ്ങളാണ്. എന്തായാലും ഇവര് അദ്ദേഹത്തിന് ഒതു എടുക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ കിണ്ടിയിൽ ഒഴിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആ കിണ്ടി, ആ വൃത്യന്റെ കയ്യിൽ നിന്ന് കിണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീണ് കൈക്ക് മുറിവ് പറ്റി, കിണ്ടി പൊട്ടി, അങ്ങനെ വല്ലാത്തതായി. അപ്പോ അദ്ദേഹം ഒന്നിങ്ങനെ ഗൗരവത്തോടുകൂടി നോക്കിയുള്ളൂ, നോക്കിയ സന്ദർഭത്തില് ഒന്നിങ്ങനെ നോക്കിയിട്ടേ ഉള്ളൂ, നോക്കിയ സന്ദർഭത്തില് ഇവര് പറഞ്ഞു വലാഫീന, ആ ഭൃത്യ പറഞ്ഞു, അല്ലെങ്കിൽ ആ ഭൃത്യൻ പറഞ്ഞു, വൽ കാളിമീൻ അൽ ഗൈർ എന്ന് പറഞ്ഞു, കോപം കടിച്ചിറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, ഞാൻ എന്റെ കോപം കടിച്ചിറക്കിയിരിക്കുന്ന ഒരു കോഷമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു വല്ല ആ ഭൃത്യൻ പറഞ്ഞു വലാഫീന അനിന്നാസ്, വിട്ടുവീഴ്ച ചെയ്ത് തരണം. ആയിക്കോട്ടെ, നിനക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞു നീ സ്വതന്ത്രയായിരിക്കുന്നു. അങ്ങനെ അടിമയെ സ്വതന്ത്രയാക്കാണ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ ആയത്ത് അവിടെ കേൾക്കുമ്പോ അതിനോടുള്ള പ്രതികരണം ആലോചിച്ച് നോക്കിയ. അപ്പൊ എന്റെ കോപം ഞാൻ കടിച്ചിറക്കിയിരിക്കുന്നു, ഞാൻ അദ്ദേഹം ചെയ്ത തെറ്റിന് വിട്ടുവീഴ്ച ചെയ്ത് തന്നിരിക്കുന്നു. അടുത്ത യുഹിബ്ബുൽ മുഹ്സിനി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ നിന്നെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. അങ്ങനെ അടിമയെ സ്വതന്ത്രയാക്കിയും ചരിത്രം പറയും. ഈ ആയത്തിന്റെ ഒരു പ്രതികരണം ഞാൻ സൂചിപ്പിച്ചാണ് ആ ചരിത്രത്തിൽ. അങ്ങനെ ഉള്ള ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ولم يصروا على ما فعلوا وهم يعلمون والذين اذا فعلوا والذين ابر وند അവരെ വിശേഷിപ്പിക്കാണ്, അവരി കൂട്ടരാകുന്നു. اذا فعلوا അവർ ചെയ്താൽ ഫാഹിശത്തൻ വല്ല നീചകൃത്യവും ചെയ്താൽ, അവർ വല്ല നീചകൃത്യവും ചെയ്താൽ, ഔ അല്ലെങ്കിൽ ലലമു അംഫുസഹും തങ്ങളോട് തന്നെ അതിക്രമം കാണിക്കുകയും ചെയ്താൽ, ദക്കറുല്ലാഹ് അള്ളാഹുവിനെ അവർ ഓർക്കും, ദക്കറു അവർ ഓർക്കുന്നു അള്ളാഹ അള്ളാഹുവിനെ അവർ ഓർക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം തങ്ങളുടെ പാപത്തിന്റെ പേരിൽ അവർ മാപ്പിരക്കുകയും ചെയ്യും. വമൻ യഗ്ഫിറു വമൻ ആരുണ്ട് യഗ്ഫിറു ആര് പൊറുക്കും അദ്ദുനൂബ പാപങ്ങൾ, ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ ആര് പാപങ്ങൾ പൊറുക്കും. വലം യുസിറു അവർ ഉറച്ചു നിൽക്കുകയും ഇല്ല, അലാമാ ഫാലു അവർ പ്രവർത്തിച്ചതിൽ, വഹും യഅലമൂൻ അവർ അറിയുന്നവരായിരിക്കെ. ഒന്നുകൂടി നോക്കുക, വല്ലദീന അക്കൂട്ടർ ഇവരാകുന്നു, ഇതാ ഫാലു അവർ ചെയ്താൽ ഫാഹിശത്തൻ വല്ല നീചകൃത്യവും ചെയ്താൽ, ഔ വലമു അംഫുസഹും അല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം കാണിച്ചാൽ, ദക്കറുല്ലാഹ അവർ അള്ളാഹുവിനെ ഓർക്കും, ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം തങ്ങളുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടും മാപ്പിരക്കും. അള്ളാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? വലം യുസിറു അവർ അതിൽ ഉറച്ചു നിൽക്കുകയുമില്ല, അലാമാ ഫാലു അവർ ചെയ്ത പ്രവർത്തകളിൽ അവർ ചെയ്ത തെറ്റുകളിൽ ഉറച്ചു നിൽക്കുകയുമില്ല. ഒഹും യവലമുൻ അവർ അറിയുന്നവരായിരിക്കെ, അറിഞ്ഞുകൊണ്ട് അവരാ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുകയുമില്ല. വീണ്ടും അവരുടെ സവിശേഷത പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞത് അവർ വല്ല ഫാഹിശത്വം ചെയ്താൽ, ഫാഹിശത്ത് പറഞ്ഞാൽ ആ നീചമായ കൃത്യങ്ങൾ, പുറമേക്ക് പറയാൻ കഴിയാത്ത പാപങ്ങളൊക്കെ, അങ്ങനത്തെ ഒക്കെയാണ് ഫാഹിശത്തായിട്ട് പറയാറ്. ഇപ്പൊ നമ്മള് വ്യഭിചാരം, അതേപോലെ ഒരാളോട് ചെയ്ത കുതന്ത്രങ്ങൾ, തട്ടിപ്പ്, ചതികൾ, വഞ്ചനകൾ, ഇതൊക്കെയാണ് ഫാഹിശത്തിൽ പെടുന്നത്. അങ്ങനത്തെ ഫാഹിഷത്തൊക്കെ ഈ സത്യവിശ്വാസികളായ മുത്തക്കിങ്ങളുടെ ഭാഗത്ത് സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിനെ മറ്റൊരു വിശദീകരണം കൊടുത്തത് ഔ വലമു അംഫുസഹും എന്നാണ്, അവരോട് തന്നെ അതിക്രമം കാണിക്കുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്, ഖുർആനിൽ നിരവധി സ്ഥലത്ത് കാണുന്ന ഒരു പ്രയോഗമാണ്. ചെയ്ത തെറ്റുകളെ കുറിച്ച് നമ്മൾ തെറ്റ് ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്, പക്ഷെ ആ തെറ്റ് യഥാർത്ഥത്തിൽ തന്നോട് ചെയ്യുന്ന അതിക്രമമാണ്. നമ്മൾ നന്മ ചെയ്താൽ അതിന്റെ ഗുണം യഥാർത്ഥത്തിൽ നമുക്കാണ്, നമ്മൾ തെറ്റ് ചെയ്താലോ നമ്മളോട് തന്നെയാണ് അതിക്രമം കാണിക്കുന്നത്. ഇത് ഖുർആൻ വളരെ വിശദമായി തന്നെ അല്ലെങ്കിൽ വളരെ ഗൗരവപൂർവ്വം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് തെറ്റുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, തെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ പാപം നമ്മളോടാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു ജനങ്ങളോടൊരു അക്രമം ചെയ്യുന്നില്ല, അംഫുസഹും, പക്ഷെ ജനങ്ങൾ മനുഷ്യരാണ് അവരോട് അക്രമം ചെയ്യുന്നത്. അല്ല ഒരാള് ഒമൻ യഷ്കുർ ഇന്നമാ യഷ്കുറു ലിനഫ്സി, ഒരാൾ നന്മ ചെയ്താൽ അയാളോട് തന്നെയാണ് നന്മ ചെയ്യുന്നത്. ഒമൻ കഫറ നീ നന്ദി കേട് കാണിച്ചാലോ അള്ളാഹ്ക്കൊന്നും വരാനില്ല. അള്ളാഹു നിരാശ്രയനും സ്തുത്യർഹനുമാണ്. അപ്പൊ സത്യത്തിൽ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളോട് ചെയ്യുന്ന അക്രമമാണ്. അതുകൊണ്ടാണ് വലമു അംസവും എന്ന പ്രയോഗം പറഞ്ഞത്. ഒരാളൊരു തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്യുക ചെയ്താൽ എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുകയും ചെയ്താൽ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഏറെ പാപമോചനം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ദയാപരനും ആകുന്നു. അപ്പൊ നമ്മൾ തെറ്റ് സംഭവിച്ചാൽ ഉടനെ അള്ളാഹുവിനോട് പൊറുക്കല്ലെത്തിയിട്ട ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞത് അലമു അംഫുസഹും എന്നത് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻ അഹ്സൻതും അഹ്സൻതു ലി അംഫുസിക്കും വഇൻ അസഅതും ഫലഹ, ഒരാൾ നന്മ ചെയ്താൽ അതിന്റെ നന്മ അയാൾക്ക് തന്നെയാണ്, ഒരാൾ തിന്മ ചെയ്താലും അതിന്റെ ഗുണം ദോഷം അയാൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫ ഇന്നമാ യഫ്തദീ ലി നഫ്സി, ആരെങ്കിലും വല്ലവനും സന്മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ അത് അവന്റെ ഗുണത്തിന് വേണ്ടി തന്നെയാണ്. വമല്ലല്ല, ആരെങ്കിലും വഴി ദുർമാർഗം സ്വീകരിച്ചാലോ ഫ ഇന്നമാ യളില്ലു അലൈഹി, അവനെ തന്നെയാണ് അവൻ അതിന്റെ ദോഷവും യഥാർത്ഥത്തിൽ അവന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതല്ല നമ്മളോട് അക്രമം, നമ്മൾ തന്നെയാണ് നമ്മളോട് അക്രമം കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഖുർആൻ പറഞ്ഞത് വല ഫാഹിഷത്തോ അല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം കാണിക്കുകയോ ചെയ്താൽ ഉടനെ ഇവരെന്ത് ചെയ്യുന്നു, ഇവരെ ഭാഗത്തു നിന്ന് വല്ല തെറ്റ് സംഭവിച്ചാൽ ഈ മുത്തഖീങ്ങളായ ആളുകൾ, മുത്തഖീങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം, മുത്തഖീങ്ങളായ ആളുകൾ തെറ്റ് സംഭവിച്ചാൽ ഉടനെ ദക്കറുല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കും. അപ്പൊ ദിക്കുകയല്ല എന്നല്ല, അള്ളാഹുവിനെ അവിടെ ഓർക്കും എന്ന് പറഞ്ഞാൽ ഈ തെറ്റ് അള്ളാഹ് കണ്ടിട്ടുണ്ട്. പഠിച്ചവന്റെ മുമ്പിൽ ഞാൻ ഈ തെറ്റിന് അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരും. അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഇതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഇത് അള്ളാഹ് നിരോധിച്ച കാര്യമാണ്, ഇത് പഠിച്ചവൻ ഇഷ്ടപ്പെടില്ല. ഇത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തും. ഈ ജാതി ഓർമ്മകളൊക്കെ അയാളിലേക്ക് പെട്ടെന്ന് കയറി വരും, അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറും, അള്ളാഹുവിനെ ഓർക്കും, പടച്ചവന്റെ മുമ്പിൽ കയ്യും കെട്ടി കണക്ക് പറയേണ്ടി വരും. അങ്ങനെ അള്ളാഹുവിനെ പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കണല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്റെ ഇച്ഛകളെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതാണ് ദക്കറുല്ലാഹ, അള്ളാഹുവിനെ അവർ സ്മരിക്കും ഓർക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ മാത്രമല്ല തങ്ങളുടെ പാപത്തിന്റെ പേരിൽ അള്ളാഹുവിനോട് അവർ മാപ്പിരക്കും, ഉടനെ തന്നെ മാപ്പിരക്കും. പടച്ചവനെ ചുറ്റുപറ്റിപ്പോയി ശബ്ദം ചെയ്തു പോയി, അള്ളാഹു എനിക്ക് മാപ്പരന്ന് തരണമേ. അതാണ് റസൂലൊക്കെ പറഞ്ഞ ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. ചെറിയ ചിന്തകൾക്ക് ചെറിയ തെറ്റുകൾക്കൊക്കെ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് ആ പാപത്തിന് അപ്പം തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യും. ഖുർആൻ എടുത്തു പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇത്, അള്ളാഹു അല്ലാതെ ആരാ നമ്മളെ പാപം. ആചാരി തെമ്മാടിത്തോ പൊക്കിർത്തരല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒരിക്കൽ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളൊരാളോട്, നമ്മളെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോടോ ഉത്തരവാദിത്തപ്പെട്ട ആളോടോ നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് ചെയ്താൽ തന്നെ നമുക്ക് ദേഷ്യം വരും. ഇനി രണ്ടാമത് ചെയ്താലോ പറയണ്ട, മൂന്നാമത് നാലാമതൊക്കെ ചെയ്താൽ നമ്മൾ അടിച്ച പുറത്താക്കിയിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ പലതവണ ആവർത്തിച്ച് ചെയ്യുന്നു. അള്ളാഹു അല്ലാതെ നമ്മളെ പാപം, ഇത്രയധികം പാപങ്ങൾ വേറെ ആരാ പുറത്തുതരാ? അള്ളാഹുവിനല്ലാതെ പൊറുക്കാൻ കഴിയില്ല, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞതുപോലെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിന്റെ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല എന്നാണ്. തെറ്റ് സംഭവിക്കും, പക്ഷെ ആ തെറ്റിനെ ഒരിക്കലും അവർ ഉറച്ചു നിൽക്കില്ല. തെറ്റ് ഒരു സത്യവിശ്വാസിക്ക് ഒരു പക്ഷെ തെറ്റുകൾ സംഭവിക്കാം. അതാണ് ഒരു ഹദീസിൽ, പ്രസ്തമായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മാ അസറ മനിസ്തഗ്ഫറ വഇൻ ആദ ഫിൽ യൗമി സബഈന മറ, പാപം ഒരു ദിവസം 70 തവണ ആവർത്തിച്ചാലും പാപമോചനം തേടിയവൻ ആ പാപത്തിൽ മാ അസറ ഉറച്ചു നിൽക്കുന്നില്ല. എന്നാൽ തെറ്റ് ചെയ്താള് തെറ്റ് ചെയ്യാ തെറ്റ് ആവർത്തിക്കണേനല്ല ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, പാപത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ആവർത്തിച്ചതിന്റെ പേരിൽ സംഭവിക്കാം, തെറ്റ് പിന്നെ ആവർത്തിക്കാം. പക്ഷെ ആവർത്തിച്ചാലും ഞാൻ ആ തെറ്റൊക്കെ ചെയ്യും, ആ തെറ്റൊക്കെ എനിക്ക് ചെയ്യാവുന്നതാണ് എന്ന നിലപാട്, അല്ലെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യും എന്ന നിലപാട് സ്വീകരിക്കലാണ് അതില് ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഉറച്ചു നിൽക്കുന്ന ആളുകളല്ല അബദ്ധം പിന്നെ സംഭവിക്കാം. ഇത് തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകിയല്ല, 70 തവണ പാപം പശ്ചാത്തപിച്ചാലും പിന്നെ അയാൾ പശ്ചാത്താപത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ള പ്രയോഗം. ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഹദീസിന്റെ റിവായത്തിൽ ഒരാളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പിന്നെ തഫ്സീർ ഇബ്നു കസീർ ഈ ഹദീസ് സഹിയാണ് അസലാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാര്യമായി ഉദ്ധരിക്കുന്നു. ഫീദിലാൽ ഖുറാൻ എന്നാണ് തഫ്സീറിലും ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ട് വിശദമായി ചർച്ച ചെയ്യുന്നു, സയ്യിദ് ഖുതുബ് ചർച്ച ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കാം, പക്ഷെ അതിൽ ഉറച്ചു നിൽക്കാതിരിക്കുക എന്നാണ് വേണ്ടത്. ആ സംഭവത്തിൽ ഇതാകാം, അങ്ങനെ തെറ്റ് സംഭവിച്ചാലോ ഉടനെ തന്നെ അയാള് ഇസ്തിഗ്ഫാർ നടത്തണം. അതാണ് പറഞ്ഞത്, അള്ളാഹുവിനെ ഓർക്കുകയും ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളായി ബഹു വ്യാപലമുൻ അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ ഉറച്ച് നിൽക്കുകയില്ല. ഇസ്തിഗ്ഫാറുകൾ നമ്മൾ നല്ല വർദ്ധിപ്പിക്കണം, ഓരോ സെക്കൻഡിലും നമ്മുടെ അമലുകളെ നമ്മളിങ്ങനെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കണം. അബദ്ധങ്ങളാണോ തെറ്റുകളോ, തെറ്റുകൾ സംഭവിക്കാം, പേടിക്കുന്നുണ്ട്, പക്ഷെ അതേസമയം വിശ്വാസിക്ക് നൽകുന്ന ഒരു കരുത്താണ്. അയാൾ അങ്ങനെ സംഭവിച്ചാൽ ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങി വരികയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് അയാൾ വരണം എന്നാണ്. ഉലായിക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. ശരിയായിരിക്കേണ്ടതില്ലാത്ത വിധം ഖുർആൻ ഒന്നും കൂടി അതിനെ പറഞ്ഞാണ്, ഉലായിക കൂട്ടർ ജസാഉഹും അവരുടെ പ്രതിഫലം മഗ്ഫിറ പാപമോചനമാണ്, ഇവിടെ നിന്നുള്ള പാപമോചനം മിർ റബ്ബിഹിം തങ്ങളുടെ നാഥനില്ലെന്നുള്ള പാപമോചനമാണ് അവർക്കുള്ള പ്രതിഫലം. വജന്നാത്തുൻ സ്വർഗീയ ആരാമങ്ങളും തജിരി ഒഴുകുന്നു മിൻ തഹ്തിയാതിന്റെ താഴ്ഭാഗത്തു കൂടെ അല്ലൻഹാർ അരുവികൾ ഖാലിദീന ഫീഹാ അതിലവർ നിത്യവാസികളാണ് വനിഅമ അജ്റുൽ ആമിലീൻ സൽക്കർമ്മികളായ ആളുകൾക്കുള്ള പ്രതിഫലം എത്ര മഹത്തരമാണ്, നിഅമ എത്ര മഹത്തരമാണ്. ഒന്നുകൂടി നോക്കിയാൽ അർത്ഥം ശരീകരിക്കേണ്ടതില്ലാത്ത വിധം, ഉലായിക്കാവര് ഈ മുത്തക്കീങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സവിശേഷതകളുള്ള ഈ മുത്തക്കീങ്ങൾ ജസാഉഹും അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറ പാപമോചനമാണ്, മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനമാണ്. വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളുമാകുന്നു. ഖാലിദീന ഫീഹാ ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്. വനിഅമ അജ്റുൽ ആമിലീൻ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര മഹത്തരമാണ് എന്നാണ്, അവർക്കാണ് അള്ള സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ പശ്ചാത്താപം സ്വീകരിച്ച പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് മുക്തമാകുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന കോപത്തെ കടിച്ചിറക്കുന്ന ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന നന്മകൾ അനുവർത്തിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷേമത്തിലും ക്ഷാമത്തിലും ഉള്ളതിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന ചെലവഴിക്കുന്ന അങ്ങനെയുള്ള നല്ല മുത്തഖീങ്ങൾ, തെറ്റ് സംഭവിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കാതെ പാപമോചനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തആല ഉറക്കി വെച്ചിട്ടുള്ളത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്ത് കൂടെ അരുവിഴൊഴുകുന്ന സ്വർഗവും മഗ്ഫിറത്തുമാണ്, പാപമോചനം മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനം. ഖാലിദീന ഫീഹാ ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്, അത് അവസാനിക്കുന്നില്ല. വനിയാ മാജിറുൽ ആമിലീൻ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര മഹത്തരമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഖദ് ഖലത്ത മിൻ ഖബ്ലിക്കും സുനനും ഫസീറു ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഖുർആൻ പറഞ്ഞു ഖദ് ഖലത്ത് തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിക്കും അവർക്ക് നിങ്ങൾക്ക് മുമ്പ് തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട്. സുനനുൻ സുന്നത്തിന്റെ ബഹുവചനാണ് സുനന്, ചില നടപടിക്രമങ്ങൾ ചര്യകൾ കീഴ്വഴക്കങ്ങൾ. ഫസീറു നിങ്ങളൊന്ന് സഞ്ചരിക്കുക ഫില്ലർദി ഭൂമിയിലൂടെ, ഫൻദുറു എന്നിട്ട് നിങ്ങൾ നോക്കിക്കാണുക കൈഫ എങ്ങനെയാണ് കാന ആയിരുന്നു ആഖിബത്തുൽ മുകദ്ദിബീൻ സത്യനിഷേധികളുടെ ഒടുക്കം ആക്കിപത്തി പരിണിതി എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിക്കാണ്. അല്ല പറയാണ് നീ കുറച്ച് ചരിത്രത്തിലേക്ക് പറയാണ്, യഹൂദി യുദ്ധം പരാജയപ്പെട്ട ഒരു പശ്ചാത്തലം, ആ യഹൂദി യുദ്ധം പരാജയപ്പെട്ട പോലെ നിൽക്കുന്ന ലോകത്ത് നിങ്ങളെ ഖുർആൻ അവരോട് പറയാണ് നിങ്ങളെ ഇനി ദുനിയാവിനൊന്ന് നിങ്ങളൊന്ന് ഈ ദുനിയാവിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കി. ഭൗതിക ലോകത്തെ എപ്പോഴും വിജയിച്ചോളൊന്നൊന്നുമില്ല. ചിലപ്പോ വിശ്വാസികൾക്ക് ഇങ്ങനെ പൂമത്തെ വിരിച്ചേരലൊന്നുമല്ല ദുനിയാവിലെ അവസ്ഥ. ഇവിടെ പരീക്ഷണത്തിന്റെ ലോകമാണ്. അവിടെ അവിടെ ചില സവിശേഷതകൾ പ്രത്യേകതകളുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് മുസ്ലിം സമൂഹം ഇസ്ലാമിക സമൂഹം പരാജയപ്പെടുന്ന യുദ്ധമൊന്നുമല്ല ഉഹുദ് യുദ്ധം. അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തിന് ക്ഷതം പറ്റുന്ന ആദ്യത്തെ സംഭവം ഒന്നുമല്ലത്. നിങ്ങളൊന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കി. നിങ്ങൾ കദ്ഖലത്ത് തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ കബലിക്കും നിങ്ങൾക്ക് മുമ്പ് സുനനും പല കീഴ്വഴക്കങ്ങള് അമ്പിയാക്കന്മാരുടെ തല കൊയ്തിട്ടുണ്ട്. അവരെ ഈർച്ചവാട് കൊണ്ടിതാക്കിയിട്ടുണ്ട്. കിടന്ന് കുടിച്ചിട്ട് അവരെ കീയിലേക്ക് തള്ളി നിർത്തിയിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തെ കഠിനമായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹ് അറിഞ്ഞിട്ട് തന്നെയാണ്. അതൊക്കെ അള്ളാഹു ചില ഉദ്ദേശങ്ങൾ അതിലുണ്ട്. ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഭൂമിയോടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. പടച്ച തമ്പുരാന്റെ സുന്നത്ത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നിട്ട് നിങ്ങൾ കാണുക, പന്ത്രു കൈപ്പക്കാന് ആക്കിപത്തിൽ മുക്കദ്ദിബിയിൽ സത്യനിഷേധികളുടെ പരിണിതി എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിന്റെ വിശദീകരണം അടുത്തായത്തിൽ പറയുന്നു. ഇത് ജനങ്ങൾക്കുള്ള വിളംബരം ആകും, ജനങ്ങളോടുള്ള വിളംബരം ആകും. അതായത് ബയാൻ വിളംബരം ആകും. ലിന്നാസി ജനങ്ങളോടുള്ള വഹുദ വഴികാട്ടി മാർഗദർശനവുമാണ്. ഒമൗലത്ത് സതുപദേശവുമാണ് മുത്തഖീങ്ങൾ. അപ്പൊ മുത്തഖീങ്ങൾക്കുള്ള ഒരു ഉപദേശവും ഒരു മാർഗദർശവും ഒരു വിളംബരവുമാണ് ഇത്. അവിടെ ഈ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ വിശ്വാസ സമൂഹത്തിനൊക്കെ ഒരുപാട് അടികൾ പറ്റി. ദുനിയാവിൽ അങ്ങനെയാണ്. അതിന്റെ അന്തിമ വിശകലനം നമ്മൾ പരിശോധിച്ച് നോക്കിയാലോ, ചില പരാജയങ്ങളൊക്കെ വിശ്വാസികൾക്ക് സംഭവിച്ചാലും അന്തിമമായിട്ട് സത്യനിഷേധി കൂട്ടങ്ങൾ തോറ്റമ്പി പരാജയപ്പെടുക ചെയ്യാം, ഒരു സംശയത്തിലില്ല. ആരായിരുന്നു ഫിറാവുന്, ആരായിരുന്നു നംറൂദ്, ആരായിരുന്നു ഇവരൊക്കെ പല ധിക്കാരികളായ സമൂഹങ്ങളൊക്കെ പോയില്ലേ. നിങ്ങൾ ലോകത്തോട് ആരായിരുന്നു ആദ്യ സമൂഹ ഗോത്രത്തിന്റെ ആളുകൾ, ഇവരൊക്കെ നശിച്ചില്ലേ. അന്തിമ വിശകലനം നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം ഈ സഞ്ചാരത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുക, അള്ളാഹുവിനെ ധിക്കരിച്ചവരൊക്കെ അവസാനം. ചരിത്രത്തിൽ ഇങ്ങനെ ഇല്ലാതായിപ്പോയ ഒരു വിഭാഗം മക്കയിലെ മുശ്രിക്കുകളെ പോലെ വേറുണ്ടോ? ഒരു മനുഷ്യൻ ഈ മുശ്രിക്കുകളുടെ പിൻഗാമിയായിട്ട് ദുനിയാ അറബ് ലോകത്തില്ല എന്നുള്ളതാണ്. അബൂജഹലിന്റെയോ ഉത്തുബത്തിന്റെയോ ഷൈബത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിഷേധിക്കൂട്ടങ്ങളായ മുശ്രിക്കുകളുടെയോ ഒരു മനുഷ്യൻ ഭൂലോകത്ത് അവശേഷിക്കുന്നില്ല. സിദ്ധാന്തത്തിന്റെ ആളുകളില്ല. അവരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ലോകത്തില്ല എന്നുള്ളതാണ്. അതേസമയം ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളുടെ ഈ ഉഹുദിന് പരിക്കേറ്റ പ്രവാചകൻ കണ്ടില്ലേ, നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കിയേ. ആ പ്രവാചകനോട് മനുസ്മരിക്കപ്പെടുന്ന ഒരു മനുഷ്യ വ്യക്തിത്വം ലോകത്തുണ്ടോ? ആ പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ ഒരു മനുഷ്യനെ ലോകത്താരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ അന്തിമ വിശകലനത്തിൽ വിജയം സത്യവിശ്വാസികൾക്കായിരിക്കും. ഈ പരാജയം നിങ്ങൾ ചെറിയൊരു പരാജയം താൽക്കാലിക പരാജയം കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന നിലക്കുള്ള ഉപദേശം എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ലെന്ന ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പഠിക്കാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ ഔലൂന ഇൻ കുൻതും മുഅ്മിനീൻ വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ ഔലൂന ഇൻ കുൻതും മുഅ്മിനീൻ ഏത് പശ്ചാത്തലത്തിലാണ് ഈ ആയത്തൊക്കെ നമ്മൾ പ്രാസംഗികരും ആളുകളൊക്കെ ഉദ്ധരിക്കാറുള്ള ആയത്താണ്. മുസ്ലിം സമൂഹത്തോട് ശക്തമായി നമ്മൾ പറയാറുള്ള ഒരു ആയത്താണ്. പക്ഷെ പശ്ചാത്തലങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഉഹുദ് യുദ്ധത്തിന്റെ പ്രയാസങ്ങള്, അതിലെ പരാജയം, മുസ്ലിങ്ങളായ ആളുകൾക്ക് തന്നെ ഒരു ഇതുണ്ട്. ഈ റസൂലുള്ളാഹിക്കൊക്കെ ഇങ്ങനെ പരിക്കു പറ്റിയേ, റസൂല് വധിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയേ, ഞമ്മൾ തോറ്റുപോകുക എന്ന് മുസ്ലിങ്ങൾ ചിലർക്ക് തന്നെ തോന്നിയിരുന്നു. ഞങ്ങള് പിടിച്ചടക്കും, കൈസർ പിടിച്ചടക്കും, റോമ പിടിച്ചടക്കും, പേർഷ്യ പിടിച്ചടക്കും, ലോകം മുഴുവൻ കീഴടക്കും എന്നൊക്കെ പറയുന്ന മുഹമ്മദ് യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ജൂതന്മാര് പറയുന്ന ഒരു സമയം, അവിടെ അങ്ങനെ അങ്ങനത്തെ ഒരു പരാജയം അല്ലെങ്കിൽ ഒരുതരം അപകർഷതാബോധത്തിന്റെ അല്ലെങ്കിൽ ഒരു നിന്ദതാബോധത്തിന്റെ അവസ്ഥ കൈവരിച്ച ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു തആല മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, വലാ തഹിനു നിങ്ങൾ ദുർബലരാകരുത്, വലാ തഹിനു നിങ്ങൾ ദുർബലരാകരുത്, വലാ തഹസനു നിങ്ങൾ ദുഃഖിതരാകരുത്, വഅന്തുമുൽ ഔലൂന ഇൻ കുൻതും മുഅ്മിനീൻ വഅന്തുമുൽ ഔലൂന നിങ്ങൾ തന്നെയാണ് അല്ലവലോ അത്യുന്നത. ഇങ്കുന്തും മുഅ്മിനീൻ നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചവരാണെങ്കിൽ, നിങ്ങൾ ഈമാനുള്ള ആളുകളാണെങ്കിൽ, വലാ തഹിനു നിങ്ങൾ ദുർബലരാകരുത്, വലാ തഹസനു നിങ്ങൾ ദുഃഖിതരാകരുത്, വഅന്തുമുല്ലവലൂന നിങ്ങൾ തന്നെയാണ് ഉന്നതരായ ആളുകൾ. ഇൻകുന്തുമിനി നിങ്ങൾ മുഅ്മിനികളാണെങ്കിൽ അതല്ല അവിടെ ഖുർആൻ പറഞ്ഞത്, ഏ നിങ്ങൾ ഇതിന്റെ പേരിൽ ദുഃഖിക്കോ വിഷമിക്കോ നിന്ദിതരാകുകയോ ദുർബലരാകുകയോ ഒന്നും ചെയ്യരുത്. ഇതെന്താ പോയി സംഭവിച്ച ചെറിയൊരു ഇതല്ലേ, വിശ്വാസികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്നല്ലേ ഉന്നതർ. നിങ്ങളിൽ നിന്ന് ചില ആളുകൾ ശഹീദാവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതരായി എത്തല്ലേ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിന്റെ പേരിൽ വല്ല പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വിഷമിക്കണം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലമല്ലേ. സത്യത്തിൽ ഉഹുദ് യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? ഉഹുദ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾ വമ്പിച്ച വിജയം നേടല്ലേ. ഏകദേശം 750 മുസ്ലിങ്ങളുടെ നാലിരട്ടിയുള്ള 3000-ലേറെ വരുന്ന ആയുധ വിഭൂഷിതരായ ഇവിടെ 2 കുതിര ഉള്ളപ്പോ അവിടെ 200 കുതിര അമ്മട്ടിൽ കയറി വന്ന എല്ലാ വളരെയേറെ ആയുധ വിഭൂഷിതരായി കയറി വന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തെ ബദറിലെ പോലെ തന്നെ മുസ്ലിങ്ങൾ വമ്പിച്ച വിധത്തിൽ പരാജയപ്പെടുത്താൻ ചെയ്തത്. തുടക്കത്തിൽ തോറ്റോടി എന്ന് മാത്രമല്ല, അവിടെ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ ഉണ്ടായി. അവര് ആ അവരുടെ കൊടി താഴെ വീണു, അത് കൂടി അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ വിശ്വാസികൾ അവരുടെ ഈമാനിൽ ദൗർബല്യം സംഭവിച്ചപ്പോൾ അവർക്ക് പരാജയം മരിച്ചു വാങ്ങേണ്ടി വന്നു. എന്നിട്ടും ശത്രുപക്ഷത്തു നിന്ന് ധാരാളം ആളുകൾ മരിച്ചു. പല അഭിപ്രായങ്ങൾ 23 ആളാണെന്നും ചില ഇതിലൊക്കെ 70 ആളാണ്. തിരുവല്ലാൽ ഖുർആനൊക്കെ ആവർത്തിച്ചു തിരിക്കുന്നത് 70 പേര് അവരിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ചില ഭാഗത്ത് 23 36 എന്നൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും കണക്കാണ്. എന്തായാലും ഒരുപാട് ആളുകൾ അവിടെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവരും ഓടിപ്പോയിട്ടുണ്ട് എന്ന് മാത്രല്ല, നിങ്ങൾ നോക്കിയാൽ ഉഹുദ് യുദ്ധം ഇങ്ങനൊക്കെ ആയിട്ടും ഒരൊറ്റ ആളെ യുദ്ധ തടവുകാരായിട്ട് പിടിക്കാൻ അവർക്ക് പറ്റില്ല. ശരിക്കൊരു യുദ്ധം ആഘോഷിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല. അവിടെ നിന്നിട്ട് ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞു അബൂ സുഫിയാന്മാരുടെ മുകളിൽ കയറിയിട്ട്, ഏ കൂട്ടരെ, അബ്ദുള്ളയുടെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉറക്കെ ചോദിക്ക. യുദ്ധമൊക്കെ ഏതാണ്ട് അവസാനിച്ച് കളിയാക്കാൻ വേണ്ടി അവിടുന്ന് ചോദിച്ചതാ. അപ്പൊ നബി അബു മറുപടി പറയാൻ വേണ്ടി ഉമറല്ലാവിന് ഒരുങ്ങി പറഞ്ഞു, ഒന്നും വിടാണ്ടാ. ഏ കൂട്ടരെ, അബ്ദുള്ളയുടെ മകന്റെ പണി തീർന്നു. അബൂ സുഫിയാൻ വീണ്ടും ചോദിച്ചു, അബൂ ഖുഹാഫയുടെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാ. അപ്പോൾ നബി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ കൂട്ടരെ, അബൂ ഖുഹാഫയുടെ മകന്റെ പണിയും തീർന്നു. ഏ കൂട്ടരെ, ഖത്താബിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ? അബൂ സുഫിയാൻ ചോദിക്ക. പിന്നെ അബൂ ഉമർ റളിയല്ലാഹുവിനെ നോക്കിയില്ല, ഞങ്ങളൊക്കെ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറുപടി കൊടുക്കാ ചെയ്ത്. അവരിങ്ങനെ അന്ന് ആഘോഷിക്കാൻ നോക്കിയപ്പോ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാ ചെയ്തു. മാത്രമല്ല, ഏകദേശം 4 ഇരട്ടി വരുന്ന ഈ സൈന്യം സത്യത്തിൽ പേടിച്ചു പോയി എന്നുള്ളതാണ്. അവര് പേടിച്ചു പോയി. വഹിന് എന്ന് പറഞ്ഞാൽ ശാരീരികമായ അവശതയാണ്. തഹസനു എന്ന് പറഞ്ഞാൽ ഒരുതരം മാനസികമായ വ്യതയാണ്. ഇതൊന്നും നിങ്ങൾക്ക് സംഭവിക്കരുത്. കാരണം ഇവരൊക്കെയാണ് അതൊക്കെ യഥാർത്ഥം. ഇതിലൊരു പശ്ചാത്തലം ഇനിയുള്ള ആയത്തിൽ വരുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാല് ഇവര് പോയിട്ട് തൊട്ടടുത്ത സ്ഥലമായ ഒരു സ്ഥലത്ത്, അതായത് ഈ റൗഹയിലെ അന്നത്തെ രാത്രി താവളം തമ്പടിച്ചു. അത് മദീന വിട്ടിട്ട് കുറച്ചപ്പുറത്തുള്ള റൗഹയിലെ രാത്രി കൂടി. അപ്പോ ഇവര് പിന്നീട് മദീനെ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടുകയോ അതല്ലെങ്കിൽ എങ്ങനെ എന്തോ സംഭവിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്ത് ചെയ്തു, ഇവരെ തിരിച്ചാക്രമിക്കാൻ തീരുമാനിച്ചു. അതായത് ജയിച്ചു പോണ സംഘത്തെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ. അത് ഖുർആനിൽ വിശദമായി വരുന്നുണ്ട്. ഹംറാവുല്ലാസ് സംഭവം ഇനി വരാൻ പോണ്ടായത്തില്. ഈ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംറാവുൽ അസദ് വരെ പിന്തുടർന്നു. ഇവര് പേടിച്ചു പോയി എന്നുള്ളതാണ്. അതാ വരുന്ന മദീനക്കാര് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇവർ വേഗം സ്ഥലം വിട്ടു പോവുക ചെയ്തത് എന്ന് മാത്രല്ല, അടുത്ത കൊല്ലം ബദറി കാണാന്ന് പറഞ്ഞു. ബദറി കാണാന്ന് പറഞ്ഞപ്പോ ആ നേരായപ്പോ അബൂ സുഫിയാനും കൂട്ടർക്ക് പേടി വരിക ചെയ്തത്. സത്യത്തിൽ ബദറിൽ ഉഹുദ് യുദ്ധത്തിലൂടെ ഇവരെ പേടിപ്പിക്കാൻ ചെയ്തത്. നിങ്ങൾ എന്തിനു വിഷമിക്കണം? വല അത്തഹിനു, നിങ്ങൾ അങ്ങനെ ദുർബലരാകല്ലേ. നിങ്ങൾക്ക് ഇതിന് വല അത്തഹസനു, നിങ്ങൾ എന്തിനു ദുഃഖിക്കണം? നിങ്ങൾക്ക് നഷ്ടം വന്നതൊക്കെ ലാഭല്ലേ. അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമല്ലേ. നിങ്ങൾ ഔന്നിത്യമുള്ളവരാണ്, നിങ്ങളാണ് ഔന്നിത്യമുള്ളവർ. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നമുക്ക് ഇന്ന് ഔന്നിത്യം കുറവാണ്. നമ്മൾ ഓഫീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈമാൻ ഇല്ലാത്തതിന്റെ പേരില്ല. ഈമാനുള്ള സംഘാണെങ്കിൽ അതാണ്. നിങ്ങൾ അതിലിപ്പോ നോക്കിയ പലസ്തീനിലെ വിഷയം നിങ്ങൾ എടുത്ത് നോക്കിയ ആ പലസ്തീന്റെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഭാഗ്യ രസകരമായ ഒരു സംഗതി നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ ലോകത്തിലെ വലിയ സൈനിക ശക്തിയാണ്, വലിയ സമ്പന്നരാണ്. കോർപ്പറേറ്റ് ശക്തികളാൽ താങ്ങി നിർത്തപ്പെടുന്ന തമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ. അപ്പുറത്തോ പലസ്തീൻ, നമുക്കറിയാലോ, വളരെ ദുർബലരായ ആളുകൾ, വളരെ പ്രയാസമാണ് ആളുകൾ. പക്ഷെ ഇസ്രായേൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? അപ്പുറത്തുള്ള പലസ്തീനികൾ ജീവൻ പണയം വെക്കാൻ തയ്യാറാ, അവര് ജീവൻ കൊടുക്കാൻ തയ്യാറാ. ആ ഷഹാദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പലസ്തീനികളൊക്കെ വന്നിട്ട് എന്താ കാര്യം എന്നാണ് അവരാലോചിക്കുന്നത്. അതേസമയം പലസ്തീനികൾ വിടുന്ന ഓരോ റോക്കറ്റും നശിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ ഒരു പൗരൻ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം നഷ്ടപ്പെടുക. അവസാനം ഇപ്പൊ ഇസ്രായേൽ കിടന്ന് വിറക്കുന്നുണ്ട്. സംഗതി കൂടുതൽ നഷ്ടം വരുന്നത് ഈ പലസ്തീനിന് തന്നെയായിരിക്കാം. പക്ഷെ പലസ്തീൻകാരെ നഷ്ടമായി കാണുന്നില്ല. ജനിക്കാൻ തന്നെ അള്ളാഹുവിന്റെ ശഹാദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അവര്. അവര് രക്തസാക്ഷിത്വത്തിന് കൊതിക്കുന്ന ആളുകളെ കൊന്നിട്ട് എന്ത് കാര്യ? ഇതാണ് അവിടെയും സംഭവിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ നഷ്ടം സംഭവിക്കുന്നത് ഒരർത്ഥത്തിൽ ഇസ്രായേലാണ്. പലസ്തീനികളൊന്നും പേടിച്ചിട്ടില്ല. തകർക്കപ്പെടുന്ന കെട്ടിടത്തിന്റെ തൊട്ടരികത്ത് നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയും വലിയ ഗണ്ണും വലിയ മെഷീനും വലിയ ആയുധം ഉപയോഗിക്കുന്ന ഇസ്രായേൽ ബടന്റെ നേരെ വെറും കല്ലെടുത്തെറിയാൻ കുട്ടികൾ തയ്യാറാകുന്നത് അവരുടെ ഈമാന്റെ ഭാഗമാണ്. അത് ഈമാനാണ്. ലോകത്ത് എന്തുമാതിരി ആയുധം കയ്യിലെടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലേക്കാണ് ഈ കല്ലേറ്റാണ് എടുത്തെറിയുന്നത്. നമ്മളിത് ഇസ്രായേൽ സഞ്ചരിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം, ഈ ഗണ്ണേറ്റ് നിൽക്കുന്നതിന്റെ മുമ്പിൽ കൂടെ കല്ലിട്ട് കളിക്കണം, പന്തിട്ട് കളിക്കണ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടർ ജീവിക്കുകയാണ്, ഒരു കൂട്ടർ പേടിച്ചരണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് വല തഹിനു വല തഹസനു അന്തുമുല്ലാഹുന, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതരായ ആൾ. അതിന്റെ ഒരു വിശകലനമാണ് ഖുർആൻ അടുത്തായത്തിൽ പറയുന്നത്, ഇത് വളരെ പഠിക്കേണ്ട ആയത്താണ്. ഈ എംസസ്കും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, കർഹുൻ ക്ഷതം മുറിവ്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫഖദ് മസ്സൽ ഖൗമ കർഹുൻ, ഫഖദ് മസ്സ തീർച്ചയായും പറ്റിയിട്ടുണ്ട് അൽ ഖൗമ ആ ജനത്തിനും, അൽ കർഹ് ക്ഷതം, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചെറിയ ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ, ആദ്യമായത് അവർക്ക് അതിനേക്കാൾ വലിയ ക്ഷതം പറ്റിയിട്ടില്ലേ. മിസ്ലുഹു അതുപോലെ ഒത്തിൽക്കൽ അയ്യാമു ആ ദിനങ്ങൾ, നുദാബിരുഹ നാം അതിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കും, ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ, വലിയ അവലമല്ലാഹുല്ലദീന ആമനു അല്ലാഹുവിനെ, വലിയ അവലമല്ലാഹു അല്ലാഹുവിനെ തിരിച്ചറിയാൻ, അല്ലദീന ആമനു സത്യവിശ്വാസികളെ, വയത്തഹിദ മിങ്കും ശുഹദ, വയത്തഹിദ ഉണ്ടാക്കുവാനും മിങ്കും നിങ്ങളിൽ നിന്ന് ശുഹദാഹ രക്തസാക്ഷികളെ, അല്ലാഹു അല്ലാഹു ലാ യുഹിബ്ബുല്ലാലിമീൻ അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഒന്നും കൂടി നോക്കുക, ഈ എംസസ്കും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കറുക്കുൻ, പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫഖദ് മസ്സൽ ഖൗമ കറുഹുൻ ആ ജനത്തിനും, മിസ്ലുഹു ഇതുപോലെയുള്ള ക്ഷതം പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മുമ്പ് അവർക്ക് ബദറിൽ പറ്റിയിട്ടില്ലേ. യഥാർത്ഥത്തിൽ നിങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടി എന്തെല്ലാം പണി അവർ ബദറിൽ അല്ല മക്കയിൽ നടത്തി, എന്നിട്ട് അവരെ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളിപ്പോ ഒരു രാഷ്ട്രമായി മാറിയില്ലേ. ഇതേപോലത്തെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവസാനങ്ങൾക്ക് ഇത്തിരി ഏറെ ആളുകൾ ശഹീദായിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ശഹീദായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിൽക്കൽ അയ്യാമുനുദാവിലുഹ വൈനാസ് ഒത്തിൽക്ക ഇത് അല്ലയ്യാം ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ജയാപജയത്തിന്റെ ദിവസങ്ങൾ, ജയിക്കുകയും പരാജയപ്പെടുന്നതുമായ അവസ്ഥ, ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കറങ്ങി നെൽവ് തന്നെ പാട്ടാ നന്ന ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കയറി ഇറങ്ങി ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ എന്താണ് ജയാപജയങ്ങൾ ആളുകൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോക്കും തോൽക്കും ജയിക്കും ഒക്കെ ചെയ്യും. അത് അള്ളാഹു ഒരു തീരുമാനം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ പരാജയത്തിൽ നിന്ന് ചില ഗുണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നോക്കിയേ ഈ പരാജയം ഇപ്പൊ ചെറിയ നാലരട്ടിയോടല്ലേ ചെറിയ പരാജയം, എന്നിട്ട് നിങ്ങൾ നാലരട്ടിന് ആദ്യം തോൽപ്പിച്ചില്ലേ. ഇതിൽ നിന്ന് ശക്തിയും ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും ഒരുപാട് അനുഭവങ്ങൾ സ്വീകരിക്കുകയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ നിങ്ങൾ തിരുത്തുകയും ചെയ്തപ്പോൾ നിങ്ങളെക്കാൾ ഇതുപോലെ മൂന്നാലിരട്ടി വമ്പിച്ച സൈന്യത്തെ സഖ്യകക്ഷികളായി അഹ്സാബിൽ ആക്രമിക്കാൻ വന്നപ്പോ ഇത് ജാഊക്കും അടിഭാഗത്ത് കൂടെയും മുകൾ ഭാഗത്ത് കൂടെയും ശത്രുക്കൾ ഇരച്ചു കയറി വന്ന് നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുടിയിലെത്തി അള്ളാഹിനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ലാത്തത് വിചാരിച്ച യുദ്ധരംഗണ്ടായ ആ അഹ്സാബ് യുദ്ധവേളയിൽ നിങ്ങൾ വിജയം കൈവരിച്ചില്ലേ. അതോടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലേ, പിടിച്ചു നിന്നല്ലേ അവര്, ഇപ്പൊ പറ്റിയില്ലെന്നല്ല പിടിച്ചു നിന്നല്ലോ. അപ്പോ യഥാർത്ഥത്തിൽ ബദറിന്റെ ഉഹുദിന്റെ പരാജയം ഒരു പരാജയമല്ല, അത് നിങ്ങൾക്ക് ഒരുപാട് കരുത്തും ശക്തിയും കിട്ടിയെന്ന് മാത്രമല്ല, എന്തപ്പൊ ഉഹുദിലുണ്ടായത് കുറച്ചാൾ ശഹീദായി എന്നല്ലേ. അള്ളാഹു അത് ഉദ്ദേശിച്ചതാണ്, വയത്തഹിദമിങ്കും ശുഹദ നിങ്ങളിൽ നിന്ന് കുറച്ച് രക്തസാക്ഷികൾ അള്ളാഹു സ്വീകരിച്ചു. ഈ ബദറിൽ ശഹീദാകാൻ കഴിയാത്ത പലരുടെയും മനസ്സിൽ ആഗ്രഹമായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു രക്തസാക്ഷിത്വം. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുക എന്നത്. കാരണം രക്തസാക്ഷിക്ക് കിട്ടുന്ന പ്രതിഫലം വല്ലാത്തൊരു പ്രതിഫലമാണ്. രക്തസാക്ഷിത്വത്തിന് കൊതിക്കുന്ന ആളുകൾക്ക് അവസരം ലഭിച്ചു എന്നുള്ളൂ. എന്താ ഇവിടെ സംഭവിച്ചേ? പിന്നെ ഭൗതിക ശരീരത്തെ വികൃതമാക്കി. അതിപ്പോ അതിനെന്താള്ളത്? പണ്ട് അസ്മാ റളിയല്ലാഹുവിനെ പറഞ്ഞ പോലെ, സുബൈർ റളിയല്ലാഹുവിന് പറഞ്ഞല്ലോ, എന്നെ വധിച്ചാൽ, എന്നെ കൊലപ്പെടുത്തിയാൽ എന്റെ മൃതശരീരത്തെ അവർ വികൃതമാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഉമ്മ എന്ന് അസ്മാ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ, എടാ ആടിനെ അറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊലി ഉരിയോ എന്ന് ആട് ആട്ടിൻകുട്ടി ഇങ്ങനെ കിടന്ന് വിഷമിക്കേണ്ട കാര്യണ്ടാ? അറുത്ത് കഴിഞ്ഞാ പിന്നെ അതിന്റെ തൊലി ഉരിയ തിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഹംസ റളിയല്ലാഹുവിന്റെ കരച്ചിൽ ചവിട്ടി ഉപ്പ് ഇതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പോലും പ്രയാസം. നബി അന്ന് പറഞ്ഞല്ലോ, അതാണ് ആ കാളിമീന ലൈലയിലൊക്കെ വാക്ക് വരേണ്ടതാ. എന്ന് പറഞ്ഞാല് ഇതുപോലെ ഞാന് ശത്രുക്കളുടെ 70 എണ്ണത്തിനെ ഞാൻ വികൃതമാക്കും. റസൂല് പോലും പറഞ്ഞു, ആ റസൂലിന് പോലുള്ള പാഠം പഠിപ്പിക്കുന്നത് വൽകാളിമീന ലൈല വലാഫീന നിന്നാസ് എന്നൊക്കെ പഠിപ്പിച്ച അവിടെ. അപ്പൊ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അള്ളാഹു കുറിച്ച് രക്തസാക്ഷികളാക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറഞ്ഞാൽ ഫയുക്തല്ലാഹു യഗലിഫ സൗഫനുതീഹി അജ്റൻ അദീമ. ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സൂറത്തുൻ നിസാഇൽ വളരെ കൃത്യമായ ചില വിശകലനം നടത്തുന്നു. വല്യുഖാത്തിൽ ഫി സബീലില്ലാഹി അല്ലദീന യസ്റൂന അൽഹയാത അദ്ദുനിയ ബിൽആഖിറ വമൻ യുഖാത്തിൽ ഫി സബീലില്ലാഹി ഫയുഖ്തലു യഗലിഫ സൗഫനുതീഹി അജ്റൻ അദീമ. ഖുറാൻ പറയാം, ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദുനിയാവിനെ വിറ്റ് പാരത്രിക ജീവിതത്തെ വല്യുഖാത്തിൽ ഫി സബീലില്ലാഹി അല്ലദീന യസ്റൂന അൽഹയാത അദ്ദുനിയ ബിൽആഖിറ ദുനിയാവിന് പകരം പരലോകത്തിന് പകരം ദുനിയാവ് വാങ്ങുന്നവർക്കെതിരെ നിങ്ങൾ സമരം ചെയ്യുക. ആ യുദ്ധത്തിൽ നിങ്ങൾ കൊല്ലപ്പെട്ടാലും ജയിച്ചാലും നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടം അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ചരിത്രത്തിന്റെ താളുകളിൽ എന്നും ഹംസ റളിയല്ലാഹു അൻഹു ഓർമ്മിക്കപ്പെടും. ചരിത്രത്തിന്റെ താളുകളിൽ എന്നും മിസ്ഹാബ് റളിയല്ലാഹു അൻഹു വളരെ വലിയ വ്യക്തിത്വമായി നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ മഹത്വം ഉയരുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനത്ത് അവരെത്തുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളോട് വളരെ കൃത്യമായ അവലോകനം അള്ളാഹു തആല നടത്തുകയാണ്. പരാജയങ്ങളൊക്കെ മനുഷ്യർക്കിടയിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും വരും. ആ പരാജയം കൊണ്ട് ചില ഉദ്ദേശങ്ങൾ, ചില പാഠങ്ങൾ അതിനുണ്ടാവും. എന്തിനു വേണ്ടിയാണ് ഇത്? വലിയ അവലമുല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ തിരിച്ചറിയണം. അറിഞ്ഞില്ലേ? 300 എണ്ണം മുനാഫിക്കുകളായി പോയില്ലേ? ആരാണ് ഈമാനുള്ളവർ, ആരാണ് ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് അള്ളാഹുവിനെ തിരിച്ചറിയണം. വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് സത്യസാക്ഷികളെ അല്ലെങ്കിൽ രക്തസാക്ഷികളെ അള്ളാഹു ഉണ്ടാക്കുവാനും വേണ്ടിയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അള്ളാഹു അത്ര അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. അവരൊറ്റായത് കൂടി എടുക്കേണ്ട അനിവാര്യത. വലിയുമഖിസല്ലാഹു അല്ലദീന ആമനു വയംഹഖുൽ കാഫിരീൻ, സത്യവിശ്വാസികളെ കറകളഞ്ഞെടുക്കാൻ. യുമഖിസല്ലാഹു, അള്ളാഹുവിന് കറകളഞ്ഞെടുക്കാൻ ആരാ? അല്ലദീന ആമനു, ആരാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ കറകളഞ്ഞെടുക്കണമെങ്കിൽ ഇത്തരം ചില സന്ദർഭങ്ങൾ വരണം. വയംഹഖുൽ കാഫിരീൻ, സത്യനിഷേധികളെ തകർക്കാനും ഇത് വേണം. ഈ തംഹീസ് എന്ന് പറഞ്ഞാല് സാധാരണ പറയാറ് ഈ പിന്നെ തംഹീസ് ദഹബു ബിന്നാർ എന്ന് പറയാറ്. എന്ന് പറഞ്ഞാല് സ്വർണം കാച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാച്ചെടുത്ത് ശുദ്ധീകരിച്ചെടുക്കുക. ഇതുപോലെ സത്യവിശ്വാസികൾ ആരാന്ന് ഇങ്ങനെ തിരിച്ചറിയണം, അവരുടെ ഒരു ഘടന ഇങ്ങോട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആരാണ് അതിൽ നിന്നുള്ള ആളുകൾ എന്ന് അത് അടുത്ത ആയത്തിൽ പറയുന്നത്. നംസിഖുത്തു മന്തഖുലുൽ ജന്ന ഫലമ്മ യഅലമില്ലാഹി അല്ലദീന ജാഹദു. ഞാൻ എടുക്കുന്നില്ല, ബഷീർ മോദി സാഹിബ് വിശദീകരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സത്യവിശ്വാസികൾ, ആരാണ് ജിഹാദ് ചെയ്യുന്നവരെന്ന് പരീക്ഷിച്ചറിയാതെ അള്ള സ്വർഗത്തിലേക്കോ നിങ്ങളെ കടത്തിവിടാൻ പോടില്ല. അപ്പോ ഇത്തരം ചില പരാജയങ്ങൾ ദുഃഖിച്ചിരിക്കാനും വിഷമിച്ചിരിക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല, ചില പാഠങ്ങൾ ലോകത്തിന് കിട്ടാനും വേണ്ടിയിട്ടാണ്. അതേസമയം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന അബദ്ധങ്ങൾ വലിയ അബദ്ധങ്ങളായി മാറും. സാധാരണ ഒരാൾക്ക് വരുന്ന അബദ്ധത്തെക്കാൾ വലിയ അബദ്ധമായിരിക്കും നിങ്ങൾക്ക് വരുന്ന അബദ്ധം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് യഹൂദ യുദ്ധത്തിന്റെ ശരിയായ വിശകലനങ്ങളും ചർച്ചയുമാണ് ഇവിടെ നടത്തുന്നത്. ഇതിൽ നിന്ന് ലോകത്തെ എല്ലാ വരാനിരിക്കുന്നവർക്കും ഒരുപാട് പാഠങ്ങൾ, ഒരു സമൂഹം എങ്ങനെ വിജയിക്കണം, ഒരു സമൂഹം എങ്ങനെ പാഠങ്ങൾ പഠിക്കണം എന്നതിന്റെ ഒരുപാട് പാഠങ്ങളാണ് ഈ ആയത്തുകളിൽ ഉള്ളത്. ഇത് നമുക്ക് ഇത് പഠിച്ച ആളുകൾക്ക് ഇന്ന് ഇസ്രായേലിൽ എന്താ നടക്കുന്നത്, അഫ്ഗാനിസ്ഥാനിലല്ല പലസ്തീനിൽ എന്താ നടക്കുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് പലസ്തീനികളുടെ ആവേശം, പലസ്തീനികളുടെ ഈമാൻ. പലസ്തീനികളെ ലോകത്തിലെ വമ്പൻ ടാങ്കുകളുടെയും റോക്കറ്റുകളുടെയും കൂറ്റൻ ടാങ്കുകളുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കുന്ന കല്ലുമായി ആ യുദ്ധം ചെയ്യുന്ന ചെറിയ പിഞ്ചു മക്കളുടെ ഈമാനിക ആവേശത്തെ ലോകത്തെ നമ്മൾ കാണുകയാണ്. ആ കാണുന്നത് ഈ ഈമാൻ ഉൾക്കൊണ്ടുള്ളതിന്റെ പ്രതിഫലനമാണ് അതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. ചില അടുത്തായിട്ട് നാളെ ബഷീർ മോദി സാഹിബ് എടുക്കുക, അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ഈ വിഷയത്തൊക്കെ ആനുകാലിക സംഭവങ്ങളുമായി പുറത്തിണക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുസ്ലിം സമൂഹം എന്ന് ഈമാനുള്ളവരാണോ അവര് ഇജ്ജത്തുള്ളവരായി. ഈമാന് കളഞ്ഞാൽ കേവലം മുസ്ലിങ്ങളാണെങ്കിൽ ഉഹുദിൽ ഈമാനിന് ഒരു ചെറിയ പൊറലേ പറ്റിയിട്ടുള്ളൂ അള്ള ശിക്ഷിച്ചോളാം. പിന്നെ നാമധാരി മുസ്ലിങ്ങൾക്ക് അള്ളാന്റെ ഭാഗത്തു നിന്ന് വല്ല സഹായവും കിട്ടുമോ? നമ്മൾ കേവലം നാമധാരി മുസ്ലിങ്ങളാണ്, അള്ളാന്റെ പക്കൽ നിന്ന് ഒരു സഹായവും കിട്ടൂല. പക്ഷേ ഈമാൻ നമ്മൾ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പദറുകൾ രൂപപ്പെടും, അവിടെ ഹസാബുകൾ രൂപപ്പെടും, അവിടെ കിസ്റയും കൈസറും നിങ്ങളുടെ കാൽക്കീഴിലേക്ക് വരും. അതുകൊണ്ട് എന്ന് ഈമാനോട് കൂടി പറ നിങ്ങൾ ഉന്നതരായിരിക്കുന്നു, മാത്രമല്ല ലോക അറബ് അനറബ് ലോകം നിങ്ങളെ കാഴ്ചയിലേക്ക് വരും. അതുകൊണ്ട് വലാത്ത വഹിന് വഹിന് എന്ന് പറഞ്ഞാൽ നബിസ്വലാസമുദ്രിമേനയുടെ ഹദീസിൽ പഠിപ്പിച്ചല്ലോ, ഉപ്പുദുന്യാവ കറാഹിയത്തും, ദുനിയാവിനോടുള്ള വലിയ സ്നേഹം, അതേസമയം മരിക്കാനുള്ള പേടി. ആ ആളുകൾക്കാണ് ഈ വഹിന്. അങ്ങനെ വഹിനുള്ള ആളുകളാവരുത്, പടച്ചവനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നവരാകണം, പടച്ചവന്റെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ട ജീവൻ കൊടുക്കാൻ ആഗ്രഹമുള്ളവരാകണം. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നിന്ദരാകുകയില്ല, വിഷമിക്കുകയില്ല, ദുഃഖിക്കുകയില്ല. നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾ വിശ്വാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വീണ്ടും നമ്മൾ ഓരോ ദിവസവും പ്രതികൂല സാഹചര്യത്തിലേക്ക് നമ്മളെ നാട് പോയിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ വരികയാണ്. പല ജില്ലകളിലും ഇന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുആ ചെയ്ത ടീച്ചർ, ഇടയൂരിലെ ആ ടീച്ചറുടെ ഭർത്താവ് ശ്രീമാൻ സാഹിബും അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. നമ്മളെ സാദിഖുമലിയുടെ അളിയനാണ്, അബൂദറിന്റെ അമ്മാമനും കൂടിയാണ്. അതേപോലെ പ്രമുഖരായ പല വ്യക്തികളും, ഇസ്ലാമിക പ്രസ്ഥാനവുമായും ദീനീ സംരംഭങ്ങളുമായും ബന്ധപ്പെട്ട പല വ്യക്തികളും ഈ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. അതിൽ ഞങ്ങളുടെയൊക്കെ ഒരു നേതാവ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വലിയ സുഹൃത്ത് പോലെയുള്ള തൃശ്ശൂരിലെ എൻ എ മുഹമ്മദ് സാഹിബ് വലിയ ദാഹിയാണ്, ദൈവാരംഗത്തെ വലിയ പ്രബോധകനും പ്രവർത്തകനുമാണ്. തെക്കൻ ജില്ലകളിലൊക്കെ അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലിരുന്ന വ്യക്തിയാണ്, ദൈവത്തിൽ വലിയ മുന്നോട്ട് പോയ വ്യക്തിത്വം. അദ്ദേഹം അള്ളാഹുലേക്ക് ഇതേ രോഗത്തന്നെ, കോവിഡ് തന്നെ, അള്ളാഹുലേക്ക് യാത്ര തിരിച്ചു. അതേപോലെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അൽജാമിയയിലെ വലിയ അവിടുത്തെ വലിയൊരു സേവകനായി മാറുകയും ചെയ്ത, അൽജാമിയ സന്ദർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് യൂസഫ് സാഹിബ്. ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹം പെരുമ്പിലാവിലും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോടൊക്കെ വളരെ ബഹുമാനത്തോടും വലിയ സ്നേഹത്തോടും കൂടിയാണ് പെരുമാറിയത്. അദ്ദേഹവും 13 വയസ്സുള്ള മകളൊക്കെ ഉള്ള ആളാണ്. യൂസഫ് സാഹിബും അള്ളാഹുലേക്ക് യാത്ര തിരിച്ചു. അതേപോലെ പലരും രോഗം അള്ളാഹുലേക്ക് യാത്ര തിരിക്കുന്നു. പലരും രോഗികളാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. രോഗത്തിന്റെ ഇതിന്റെ മാത്രമല്ല പല വസിയത്തുകളും, മകന് ജോലിയില്ലാത്തവര്, ഇതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നവര്, ഗൾഫിൽ പോയിട്ടും ജോലി കിട്ടാത്ത ആളുകൾ ഒക്കെ ദുആ കൊണ്ട് വസിയത്ത്. ഈ മജ്ലിസിന്റെ പ്രാർത്ഥന അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്കൊക്കെ നീ മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെ നിഷ്പയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാകണം, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കുമാറാകണം. അള്ളാഹുവെ കോവിഡ് പോലുള്ള മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു തരണേ നാഥ. ഞങ്ങളെ ഖുർആൻ പഠനം സാലിഹായ അമലായ റബ്ബേ നീ കബൂൽ ചെയ്യുമാറാകണേ. എന്നും ഇതിന്റെ പ്രതിഫലനം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകി അനുഗ്രഹിക്കുമാറാകണം. പടച്ചവനെ കോപങ്ങൾ കടിച്ചിറക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണം. ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണം. അള്ളാഹുവെ തെറ്റുകളും അബദ്ധങ്ങളും സംഭവിച്ചു പോകുന്നവരാണ് ഞങ്ങളൊക്കെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യുന്നവരാണ്. റബ്ബേ അല്ലാഹ് എല്ലാം നീ പുറത്തു മാപ്പാക്കി തീർക്കുമാറാകണേ. സകലമായ പൈശാചിക അബദ്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളെ നീ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകണേ. اللهم اجعل القران لقلوبنا ضياء وليابصارنا جلاء وليسقامنا دباء ولذنوبنا ممخصا بعد النار مخلصا. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ادخلنا في جنتك النعيم. اللهم انا نسالك باسمائك الحسنى وصفاتك العلى ان تدفع عنا الوباء وان تكشف عنا البلاء. اللهم اكشف عنا قرونا. اللهم اكشف عنا قرونا. اللهم اكشف عنا قرونا عن بلادنا وعن بلاد المسلمين وعن العالمين اجمعين يا رب العالمين. اللهم انصر مجاهدينا في فلسطين. اللهم انصر مجاهدينا في فلسطين. اللهم انصر مسلمينا في فلسطين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.